ജീവിതം സംതൃപ്തമാക്കുവാൻ സലോമോൻ പരീക്ഷിച്ച വിവിധ പരീക്ഷണങ്ങളാണ് ഈ ദിവസങ്ങളിൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം സലോമോൻ ശാസ്ത്രം പരീക്ഷിച്ചു, പ്രകൃതിശാസ്ത്രം. തുടർന്ന് ജ്ഞാനവും തത്വശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ കൂടി പരീക്ഷിച്ചു. പിന്നെ സുഖലോലുപത പരീക്ഷിച്ചു. അതേ തുടർന്ന് വസ്തുമയത്വം പരീക്ഷിച്ചു. വിധിവിശ്വാസം എന്ന തത്വം പരീക്ഷിച്ചു. ഒടുവിലായി നാം കണ്ടത് സ്വയത്തെ മുൻനിർത്തിയുള്ള പരീക്ഷണമാണ്. സ്വയചിന്ത എന്ന തത്വശാസ്ത്രത്തിൽ കൂടി ജീവിതത്തിൽ സംതൃപ്തി കാണുവാനുള്ള ശലോമോന്റെ അന്വേഷണം തുടരുന്നതായി ഈ നാലാം അധ്യായത്തിൽ നാം കാണുന്നു. മൂന്നാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. നാലാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കൈയാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. സ്വയാശ്രയക്കാർ വ്യവസ്ഥാപിത നയങ്ങളോട് എതിർക്കുന്നവരാണ്, അവർ അതിനെതിരാണ്. ഏത് വ്യവസ്ഥിതി ഉണ്ടായാലും ആര് തന്നെ ഭരിച്ചാലും പാവപ്പെട്ടവർ പീഡിപ്പിക്കപ്പെടുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു, കഷ്ടത അനുഭവിക്കുന്നു. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഞാൻ മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതും വ്യവസ്ഥിതിയോടുള്ള മറുതലിപ്പാണ്. അതാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. മരണത്തിന് അവനിൽ യാതൊരു ഭയവും ഉളവാക്കുവാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ രണ്ട് വകക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ അതിന്റെ മറുവശം നാം കാണുന്നു. അടുത്ത തലമുറകൾ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് നാം പറഞ്ഞു കേൾക്കാറുള്ളത്. നാലാം വാക്യത്തിൽ, സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്നും ഉളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അതും മായയും വൃഥാ പ്രയത്നവും മാത്രമേ. സ്വയ താൽപര്യക്കാരൻ വ്യവസ്ഥിതിയോടും പീഡിപ്പിക്കുന്നവരോടും തെറ്റിനോടുമെല്ലാം എതിർക്കുന്നു എന്നത് ശ്രദ്ധേയമാത്രേ. എന്നാൽ ശരിയായി പ്രവർത്തിക്കുന്നവന്റെ കാര്യം എന്താണെന്നറിയാമോ? അതും നല്ല ഉദ്ദേശത്തോടുകൂടി അല്ല പ്രവർത്തിക്കുന്നത് എന്നത്രേ അവൻ പറയുന്നത്. അത് സമയം നഷ്ടപ്പെടുത്തുകയാണ്. ജീവിതത്തെക്കുറിച്ച് നിഷേധാത്മകമായ കാഴ്ചപ്പാടാണിത്. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത്, മൂഢൻ കയ്യും കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നു. മൂഢൻ ഒരു നരഭോജിയാണെന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല, തന്നെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്യുവാൻ അവൻ തയ്യാറല്ല എന്നാണ് അതിന്റെ അർത്ഥം. അവൻ തനിക്ക് വേണ്ടി വേല ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള ആളുകളെ നാം ഇന്ന് സമൂഹത്തിൽ വളരെ കണ്ടുവരുന്നു. മറ്റുള്ളവർ അവർക്ക് എല്ലാം കൊടുക്കണം എന്നാണ് അവരുടെ ചിന്ത. ആറാം വാക്യത്തിൽ, രണ്ട് കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഇത് നല്ല കാര്യമാണല്ലേ? ഒരു മനുഷ്യന് തൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് കൈ നിറയെ അധ്വാനിച്ച് കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് അത്. ഏഴാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു. ഏത് വഴിയെ താങ്കൾ പോയാലും അത് തെറ്റായ വഴിയാണ്. അതിൽ നിന്ന് ഒരു വിടുതലില്ല. ഇതാണ് ജീവിതത്തെക്കുറിച്ച് ഏറ്റവും മോശമായ അശുഭചിന്ത. ഈ ചിന്ത അനേകരെ ആത്മഹത്യയിലേക്ക് നടത്തുന്നു. സ്വയതാൽപര്യമെന്ന തത്വശാസ്ത്രമാണ് ഇതിനെല്ലാം പിന്നിലുള്ളത് എന്നോർക്കണം. സകലവും മായ, ശൂന്യം എന്ന് അത് പഠിപ്പിക്കുന്നു. ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സ്വന്തമായി പലതും നേടുവാനായിട്ടുള്ള തത്രപ്പാടിൽ യാതൊന്നും നേടിയില്ല എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ സംതൃപ്തിയില്ലാത്തതായ ആ സ്ഥിതിയിൽ ജീവിതത്തെ അശുഭ ചിന്തയോടുകൂടി വീക്ഷിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവർക്ക് വേറെ ആശയ്ക്ക് വഴിയൊന്നുമില്ലാത്തതിനാൽ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. എട്ടാം വാക്യത്തിൽ നാം കാണുന്നത് ഏകാകിയായ ഒരുത്തനുണ്ട്, അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല, എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല, അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കുവേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം ത്യജിക്കുന്നു, ഇത് മായയും വല്ലാത്ത കഷ്ടപ്പാടും അത്രേ. എന്തൊരു ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്! നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി പ്രയത്നിച്ച് അവരെ സഹായിച്ചാലും താങ്കൾ വെറുതെ സമയം ചെലവിടുകയാണ് ചെയ്യുന്നത്, വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. ഒൻപതാം വാക്യത്തിൽ ഒരുവനേക്കാൾ ഇരുവരേറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. മറ്റാരോടെങ്കിലും ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ കാരണം തുടർന്ന് ശലോമോൻ പറയുന്നു, അതും സ്വയതാൽപര്യത്തോടു കൂടിയ ഉദ്ദേശമാണ്. ഒരുവനേക്കാൾ രണ്ടുപേർ നല്ലതാണെന്ന് അവൻ പറയുന്നു, കാരണം അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. തന്നെത്താൻ ചെയ്യുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യം മറ്റാരോടെങ്കിലും യോജിച്ച് പണിയെടുത്താൽ ചെയ്യുവാൻ താങ്കൾക്ക് കഴിയും എന്നർത്ഥം. പത്താം വാക്യത്തിൽ നാം കാണുന്നത് വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായതുകൊണ്ട് അവന് അയ്യോ കഷ്ടം. സ്വയത്തിനു വേണ്ടി ജീവിക്കുവാൻ ശ്രമിക്കുക എന്നതിൻ്റെ അർത്ഥം താങ്കൾക്ക് തന്നെ ജീവിക്കുവാൻ കഴിയും എന്നല്ല എന്ന കാര്യം ശലോമോൻ കണ്ടെത്തി. താങ്കളെ സഹായിക്കുന്നതിനും താങ്കളോടൊപ്പം നിൽക്കുന്നതിനും താങ്കൾക്ക് ആരെങ്കിലും ഒരാൾ ആവശ്യമാണ്. ഏകാകി വീണാൽ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അവൻ അയ്യോ കഷ്ടം എന്ന് നാം വായിച്ചു. അതുകൊണ്ടാണ് ഈ യാത്രയിലൊക്കെ രണ്ടുപേർ ഒന്നിച്ചായിരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. പ്രായം ചെന്ന് തനിയേ താമസിക്കേണ്ടി വരുന്നവരുടെ പ്രശ്നം ഇതാണ്, അവർ വീണ് എല്ലൊടിഞ്ഞു കിടന്നാൽ മറ്റൊരാളെ സഹായത്തിന് വിളിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞായിരിക്കും അയൽവക്കത്തുള്ളവർ പോലും ഇക്കാര്യം അറിയുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് രണ്ടുപേർ ഒന്നിച്ചായിരിക്കുന്നത് നല്ലത്, ഒരാൾ വീണാൽ മറ്റേ ആൾക്ക് അവനെ സഹായിപ്പാൻ കഴിയും. പതിനൊന്നാം വാക്യത്തിൽ രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും. തണുപ്പ് കാലത്ത് കുഞ്ഞുങ്ങൾ അപ്പനെയോ അമ്മയെയോ കെട്ടിപ്പിടിച്ച് കിടക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, പ്രായമുള്ളവർ പോലും തണുപ്പ് കാലത്ത് ഇതുപോലെ മറ്റുള്ളവരോട് ചേർന്ന് കിടപ്പാൻ ആഗ്രഹിക്കുന്നത് കണ്ടിട്ടില്ലേ? കുളിർ മാറ്റുന്ന അനുഭവമാണത്. പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത് ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടു പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. രണ്ടുപേർ ഒരു കൂട്ടമാണെങ്കിൽ മൂന്നുപേർ ഒരു സമൂഹമാണ്. ചിലപ്പോൾ ഒരു സമൂഹം അഥവാ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും താങ്കൾക്കെതിരെ വരുമ്പോൾ അങ്ങനൊന്നുള്ളത് നല്ലതാണ്. ഇന്ന് നമ്മുടെ തെരുവുകളിൽ എത്രമാത്രം കുറ്റകൃത്യങ്ങളാണ് നാം കാണുന്നത്! തനിയെ ആയിരിക്കുന്നവരാണ് ഇതിന് ഇരയായിത്തീരുന്നത്. തനിയെ പാർത്തിരുന്ന വൃദ്ധയെ കഴുത്ത് ഞെരിച്ചു കൊന്നു, വൃദ്ധനെ വെട്ടിക്കൊന്നു എന്നൊക്കെ പത്രങ്ങളിൽ കാണാറുണ്ടല്ലോ. സ്ത്രീകൾ തനിയെ പോകുന്നത് പലപ്പോഴും അപകടം വരുത്തി വെക്കുന്നതായി കണ്ടുവരുന്നു, പ്രത്യേകിച്ചും സന്ധ്യ കഴിഞ്ഞാൽ. അപ്രകാരത്തിലുള്ളൊരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് പരിതാപകരമാണ്. ചിലർ പറയുന്നു എല്ലാം സ്നേഹത്തിൽ കണ്ടാൽ പിന്നെ പ്രശ്നമുണ്ടാകില്ല, അതുകൊണ്ട് നാം യാതൊന്നും തിരിച്ചു ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വരുതെന്ന്. എന്നാൽ നമുക്കിന്ന് നിയമങ്ങളും ചട്ടങ്ങളും നിയമപാലകരും ഒക്കെ വളരെ അത്യാവശ്യമാണ്. വീണ്ടും ജനനം പ്രാപിക്കാത്ത മനുഷ്യനൊരു ദുഷ്ടഹൃദയം അല്ലെങ്കിൽ അവന്റെ പ്രകൃതം ദുഷിച്ചതാകുന്നു എന്നുള്ളത് ബൈബിൾ വ്യക്തമാക്കുന്നു. നാം ഇന്ന് ആധുനിക യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന പച്ച പരിഷ്കാരിയായ മനുഷ്യനും തന്റെ പാപ സ്വഭാവം അവിടെ തന്നെ ഇരിപ്പുണ്ട്. പുറമേ മാന്യത കാണിച്ചാൽ തന്നെ അവനിലെ മൃഗം മരിങ്ങിയതല്ല എന്നോർക്കണം, അത് ചാടി വീണ് കടിച്ച് കീറുവാൻ എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് അവനെയും സൂക്ഷിക്കേണ്ടതുണ്ട്, വെറുതെ അഴിച്ചു വിടുവാൻ കഴിയില്ല. ഇന്നത്തെ സ്വാതന്ത്ര്യം വാസ്തവത്തിൽ സ്വാതന്ത്ര്യമാകുന്നുവോ? സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് തെരുവീതികളിലൂടെ ജാഥാ പോകുന്നു, അത്യാവശ്യമായി ഓടിപ്പോകുന്ന മനുഷ്യനെ പെരുവഴിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ആരോ എങ്ങോ തുമ്മി എന്ന് പറഞ്ഞ് ബന്ധം, എപ്പോഴും ബന്ധം, അതും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കുറെ പേടിത്തൊണ്ടന്മാർ, നാലു പേരുടെ മുൻപിൽ ധൈര്യമായി ഇറങ്ങി എന്തെങ്കിലും ചെയ്യുവാൻ കഴിവില്ലാത്തവർ രാത്രിയിൽ വഴി മുഴുവൻ കല്ലുവെച്ചും മറ്റും അടയ്ക്കുന്നു, പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതാണോ സ്വാതന്ത്ര്യം? മറ്റുള്ളവന്റെ അസൗകര്യത്തെ വകവയ്ക്കാതെ മൈക്ക് കെട്ടി എനിക്ക് വേണ്ടതെല്ലാം വിളിച്ചു പറയുന്ന സ്വാതന്ത്ര്യം? നമ്മുടെ നാട്ടിൽ ഈ കൺവെൻഷൻ സീസൺ ആയാൽ ഇതെന്തൊരു ശല്യമാണെന്നറിയാമോ? പറയുവാനുള്ളത് മുൻപിൽ വന്നിരിക്കുന്നവരോടങ്ങ് പറഞ്ഞാൽ പോരായോ? വീട്ടിലിരുന്ന് കുട്ടികൾക്ക് പഠിക്കുവാനൊക്കില്ല, ഉറങ്ങുവാനൊക്കെയുള്ള എന്തൊരു വിചിത്രമായ സ്വാതന്ത്ര്യങ്ങളില്ലേ? ആധുനികതയുടെ പേര് പറഞ്ഞ് അശ്ലീലം ആവശ്യം പോലെ പറയുവാനും കാണിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. എന്റെ പ്രിയ സുഹൃത്തെ, സ്വാതന്ത്ര്യം എന്നാൽ എന്തും കാണിക്കുവാനുള്ള ലൈസൻസ് അല്ല. താങ്കളുടെ മുഷ്ടി എങ്ങോട്ട് പായിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. എന്നാൽ എന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് താങ്കളുടെ സ്വാതന്ത്ര്യം അവസാനിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ പല ധാരണകളും നാം തിരുത്തേണ്ടതായിട്ടുണ്ട്. സ്വയാശ്രയക്കാരനായ മനുഷ്യന് ഈ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയുകയില്ല. താങ്കളുടെ വേലയിൽ ഏകനായിരിക്കുന്നത് കുറെ കാലത്തേക്കും താങ്കളെ തൃപ്തനാക്കിയെന്ന് വരാം. എന്നാൽ അവസാനം താങ്കൾ ക്ഷീണിച്ച് അവശനാകും. നമ്മുടെ യാത്രയിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ആരെങ്കിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുവാനാണ് നാം താല്പര്യപ്പെടുന്നത്. അതുതന്നെയാണ് സലോമോൻ ഇവിടെ പറയുന്നത്, ആ കാര്യം എത്രമാത്രം പ്രയോജനം ചെയ്യും എന്ന്. 13 വാക്യം നോക്കിക്കാട്ടെ. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. സലോമോൻ ഇത് രണ്ടുമായിരുന്നു, ജ്ഞാനിയായ ബാലനും മൂഢനായ രാജാവുമായി അവൻ. 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ മറ്റവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു. ഭരണതലത്തുള്ള അഴിമതിയും അസ്വസ്ഥതയുമാണ് ഇവിടെ സലോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെങ്കിലുമൊക്കെ ഭരണതലങ്ങളിൽ എത്തുന്നവർ ചെയ്യുന്നതെല്ലാം പാവപ്പെട്ട പൊതുജനത്തെ ബാധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു കളയരുത്. കോടികൾ മുടക്കി ആഘോഷങ്ങൾ നടത്തുകയും കല്യാണങ്ങൾ നടത്തുകയും അതുപോലെ മറ്റ് ആഘോഷങ്ങൾ നടത്തുകയും കസേര പോകാതിരിക്കുവാനായി ഏതു വേലയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നവർ വാസ്തവത്തിൽ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുകയല്ലേ ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ? നല്ലവരില്ല എന്നല്ല, യാതൊരു അഴിമതിയും കാണിക്കാത്ത അനേകർ ഭരണതലത്തിൽ ഉണ്ടെന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ ഈ മാഫിയാബന്ധവും അഴിമതിയിൽ കുളിച്ചവരും എങ്ങനെ നാട് നന്നാക്കാനാണ്? വളരെ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ വന്ന് കോടീശ്വരന്മാരായ എത്രയെത്ര പേർ, അവരൊക്കെ എങ്ങനെ പണമുണ്ടാക്കി എന്നാണ് നിങ്ങൾ കരുതുന്നത്? പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തതല്ലാതെ എങ്ങനെ? വോട്ടിനു വേണ്ടിയല്ലാതെ ആർക്കാണ് മനുഷ്യനോട് കരുതലുള്ളത്? പാവപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീർ ഒഴിക്കുന്നവർ എത്ര പാവപ്പെട്ടവരെയാണ് സഹായിക്കുന്നത്? അല്ല, അങ്ങനെ സഹായിച്ച് എല്ലാവരും സമ്പന്നന്മാരായാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ആരുടെ പേര് പറഞ്ഞാണ് വോട്ട് വാങ്ങുന്നില്ലേ? സലോമോൻ ഈ സ്വാർത്ഥത മാത്രമുള്ള മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അവൻ ജ്ഞാനിയായ ബാലനും അതുപോലെ തന്നെ മൂഢനായ രാജാവും എന്ന് പറയുന്നു. സലോമോൻ ഈ കാര്യങ്ങൾ എത്ര അധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 15-ഉം 16-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. മറ്റവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യന് കീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവർ ഒക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യം ജനത്തിനൊക്കെയും തലവനായിരുന്നു, എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കുകയില്ല. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. മറ്റവന് പകരം എഴുന്നേറ്റ ബാലൻ, ശലോമോൻ രണ്ടാമത്തെ കുട്ടിയായിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമത്രേ. ബത്ത്ശേബയുടെ രണ്ടാമത്തെ മകനായിരുന്നു ശലോമോൻ. അടുത്ത രാജാവായിരിക്കണമെന്ന് ദാവീദ് തെരഞ്ഞെടുക്കുമായിരുന്നത് ശലോമോനെ അല്ലായിരുന്നു. ഇസഹാക്കും യാക്കോബും ഒന്നും ആദ്യത്തെ കുട്ടികളായിരുന്നില്ല എന്ന കാര്യം ശലോമോൻ ശ്രദ്ധിച്ചിരിക്കാം. രണ്ടാമത്തേതിനെ തെരഞ്ഞെടുക്കുന്നതിൽ ദൈവത്തിന് താല്പര്യമുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് ഒരുപക്ഷെ ഒന്നാമനല്ലായിരിക്കാം, രണ്ടാമനാകുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഒന്നാം നിരയിൽ താങ്കളെ ഉൾപ്പെടുത്തില്ല എന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ താങ്കൾ ഒന്നാമനാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്രേ. താങ്കളെ ഒന്നാമനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കുകയില്ല. ചില നേതാക്കന്മാർ കുറെ കാലത്തേക്ക് വളരെ പ്രസിദ്ധരും ജനസമ്മതിയുള്ളവരും ആയിരിക്കും. ഈ കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അവരുടെ പ്രതാപകാലം കഴിയുമ്പോൾ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങളല്ല പലപ്പോഴും നാം കേൾക്കാറുള്ളത്, മറിച്ചായിരിക്കും കേൾക്കുവാനിടയാകുന്നത്. അവർ അസംഖ്യം ജനത്തിന് ഒക്കെയും തലവനായിരുന്നു, എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കുകയില്ല. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. പലപ്പോഴും മനുഷ്യന്റെ പ്രശസ്തി എവിടെ വരെ ഉണ്ട് എന്ന് നാം ചിന്തിക്കാറില്ല. വളരെയധികം പ്രശസ്തരായിരുന്ന പല ആളുകളും ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ, അധികാരം കയ്യാളിയിരുന്നവർ. എത്ര പെട്ടെന്നാണ് ആ സ്ഥാനങ്ങളിൽ നിന്നും താഴെ വീണത്! ആർക്കും ഒരു വിലയുമില്ലാത്തവരായി അവർ മാറി. എന്നാൽ ജീവിതത്തിൽ യഥാർത്ഥ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കണ്ടെത്തുവാനുള്ള അവസരം ഈ പറഞ്ഞ തത്വശാസ്ത്രങ്ങളിലൂടെ അല്ല എന്ന് ശലോമോൻ തന്നെ തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തെളിയിക്കുകയാണ്. താൻ രാജാവായിരുന്നു, അധികാരമുള്ളവനായിരുന്നു. അവൻ പരീക്ഷിക്കാൻ ചിന്തിച്ചതൊക്കെ പരീക്ഷിച്ചു നോക്കി. എന്നാൽ ജീവിതത്തിൽ അവൻ അതിലൂടെ ഒന്നും സംതൃപ്തി കണ്ടെത്തിയില്ല എന്ന് നാം കാണുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാനുള്ള പരക്കം പാച്ചിലാണോ? അതിനുവേണ്ടി അധികാര സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുവാൻ ശ്രമിക്കുകയാണോ? മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, എനിക്കെങ്ങനെ മുൻപിലെത്താം എന്നുള്ള ആ ചിന്താഗതിയോടെ മുൻപോട്ടു പോകുന്ന ആ സ്ഥിതിയാണോ? ശലോമോൻ തൻ്റെ ജീവിതത്തിൽ അവലംബിച്ച ഈ കാര്യങ്ങളൊക്കെ തനിക്ക് ദുഃഖം മാത്രമേ നൽകിയുള്ളൂ എന്ന് ശലോമോൻ വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവിഷയമായി സമ്പന്നനാകണം. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവം മാത്രമേ നിലനിൽക്കുന്നതായിട്ടുള്ളൂ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തിനു വേണ്ടി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം.